ഫസ്റ്റ് ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കറണ്ട് അസറ്റ് ഐറ്റംസ് നമ്മൾ മാനേജ് ചെയ്യണം, കറണ്ട് ലയബിലിറ്റി ഐറ്റംസ് നമ്മൾ മാനേജ് ചെയ്യണം. കറണ്ട് അസറ്റിൽ നമ്മൾ പറഞ്ഞു നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചപ്പോഴൊക്കെ ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെബ്റ്റേഴ്സ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഐറ്റം വൈസ് മാനേജ്മെൻ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഉള്ളത് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി. ഈ ഒരു ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രോംപ്റ്റ് ടൈമിൽ അവൈലബിൾ ആയെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നമുക്ക് ഇൻ്ററപ്ഷൻ ഇല്ലാതെ ഡ്യൂ ടൈമിൽ നടത്താനും സെയിൽസും ഡ്യൂ ടൈമിൽ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഇൻവെൻട്രി എത്രത്തോളം ആവശ്യമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഓർഗനൈസേഷനിലെ ഇൻവെൻട്രി എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിൻ്റെ ഇൻവെൻട്രി മാത്രമാവില്ല, വർക്ക് ഇൻ പ്രോഗ്രസ്സിന് ഉണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻവെൻട്രി നമ്മൾ കീപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട്, അതായത് വലിയ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നടത്താം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെയിൽസ് നടത്താം, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു ഗുഡ് വില്ലൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇത് സ്റ്റോക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ബെനിഫിറ്റ്സും നമുക്ക് ഒരേ സമയം അച്ചീവ് ചെയ്യാനും കഴിയാതെ പോകും. ഇൻവെൻട്രി നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ചിലവുകളും നമ്മൾ വഹിക്കണം. ഓർഡറിങ് കോസ്റ്റ് ഉണ്ടാവും, ക്യാരിങ് കോസ്റ്റും ഉണ്ടാവും, സ്റ്റോക്ക് ഔട്ട് കോസ്റ്റും ഉണ്ടാവും. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോസ്റ്റാണ് ഓർഡറിങ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഓർഡർ ചെയ്ത് കൊണ്ടുവരാനുള്ള കോസ്റ്റ്. ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കൊണ്ടുവന്നിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ക്യാരിങ് കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് നമുക്ക് ഒരുപാട് ടെക്നിക്സ് അവിടെ അവൈലബിൾ ആണ്. ഒരു 10 ടെക്നിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പറയുന്നത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടും ഇക്കണോമിക്കലായിട്ടും നമുക്ക് ഓർഡർ ചെയ്തിട്ട് കീപ്പ് ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റിനെയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് 10,000 യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ 10,000 യൂണിറ്റ് ഒന്നിച്ച് കൂടെ വാങ്ങി ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം അവിടെ എന്ത് കൂടും? ക്യാരിങ് കോസ്റ്റ് കൂടും. അപ്പോൾ ഈ ക്യാരിങ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് ഏറ്റവും ചെറിയ ചെറിയ ലോട്ടുകളായിട്ട് നമുക്ക് എത്രയ്ക്കാണോ ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, EOQ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ EOQ എന്ന് കാണാൻ നമുക്കൊരു ഇക്വേഷൻ അവൈലബിൾ ആണ്. EOQ ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 20 ഡിവൈഡഡ് ബൈ I. സി എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ ആണ്. ആനുവൽ കൺസംഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ മന്ത്ലി വീക്ക്ലി ഒക്കെയാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് ആനുവലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒ എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് ആണ്. ഐ എന്ന് പറയുന്നത് ഇൻവെൻട്രി കോസ്റ്റ് ആണ്. ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ക്യാരിങ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് പെർ മെറ്റീരിയൽ തന്നിട്ടുണ്ടാവും, സ്റ്റോറേജ് കോസ്റ്റ് പെർസെൻറ്റേജ് ബേസിസിലും തന്നിട്ടുണ്ടാവും. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്തായാലും കാണിക്കുന്നത്, സ്റ്റോറേജ് കോസ്റ്റ് കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചിട്ട് അത് ഡിവൈഡ് ചെയ്ത് അത് ഡിവൈഡ് ചെയ്ത് സ്ക്വയർ റൂട്ട് വാല്യൂ കാണുമ്പോൾ എന്ത് കിട്ടും? EOQയുടെ എമൗണ്ട് കിട്ടും. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് നമ്മൾ EOQ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ആനുവൽ ബേസിസിലാണോ ഇത് തന്നിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ മെത്തേഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി. അതായത് നമ്മൾ സ്റ്റോറിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ കോഡാക്കും. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോരോ നെയിം കൊടുത്തിട്ട് അലുമിനിയം ആണോ, അയോൺ ആണോ, കോപ്പർ ആണോ, ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണോ, അതല്ല മറ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണോ, കോട്ടൺ ആണോ, അങ്ങനെ അതിൻ്റെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് അതിനൊരു നെയിമും കൊടുക്കും. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ലെവൽ. പലതരത്തിലുള്ള സ്റ്റോക്ക് ലെവൽസ് ഉണ്ട്. മാക്സിമം ലെവൽ, മിനിമം ലെവൽ, അതുപോലെ തന്നെ റീഓർഡർ ലെവൽ, ആവറേജ് ലെവൽ, ഡേഞ്ചർ ലെവൽ. ഈ 5 ലെവൽസും അതിൻ്റെ ഇക്വേഷൻസ് അതേപോലെ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. 4th എന്ന് പറയുമ്പോൾ സേഫ്റ്റി സ്റ്റോക്ക്. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് ബഫർ സ്റ്റോക്കായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതായത് ഒരു ഓർഗനൈസേഷനിൽ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി എബവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. അതായത് എപ്പോൾ ഓർഡർ കിട്ടിയാലും നമുക്ക് മിനിമം ഒരു 500 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിൻ്റെ ഓർഡറാണ് നമുക്ക് കിട്ടണേ എന്നുണ്ടെങ്കിൽ മിനിമം നമ്മുടെ കയ്യിൽ ഒരു 600-750 യൂണിറ്റ് അവിടെ ഉണ്ടായിരിക്കും. ആ 600-750 യൂണിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, സേഫ്റ്റി സ്റ്റോക്കായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അഥവാ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. കാണുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാണും, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാണും. അതിനുശേഷം പറയുന്നത് സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ മെത്തേഡ്സ് ആണ്. അതിൽ ഒരുപാട് ടെക്നിക്സ് പറയുന്നുണ്ട്, എ ബി സി, വെഡ്, സാപ്പ്, എഫ് എസ് എൻ, എച്ച് എം എൽ, എസ് ഡി, എസ് ഒ എസ്, ഗോൾഫ്, എക്സ് വൈ സെഡ്, ഇതൊക്കെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് എ ബി സി, വെഡും. എ ബി സി അനാലിസിസ് പറയുമ്പോൾ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നുള്ള മെത്തേഡാണ്. പേജ് നമ്പർ 307 ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരിക്കും. ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ സ്റ്റോക്ക് അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ സ്റ്റോക്കിന് അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലാണ്, അതിൻ്റെ വാല്യൂ ജനറേറ്റ് ചെയ്യുന്ന ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, മൂന്ന് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും, എ ബി സി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലുള്ള ഓർണമെൻറ്റ്സ്, ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കെയർ ചെയ്തിട്ടാണ് നമ്മളത് ലോക്ക് ചെയ്യുന്നത്. അലമാര അതിൻ്റെ ഉള്ളിലൊരു ബോക്സ്, അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ. ടി വി ആണെന്നുണ്ടെങ്കിൽ വീട് നമ്മൾ പൂട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ വീടെ നമ്മൾ പൂട്ടിപ്പോകുന്നുള്ളൂ, ടി വിയുടെ ഇരിക്കുന്ന ഷെൽഫൊന്നും നമ്മൾ ലോക്ക് ചെയ്യാറില്ല. ഇനി പുറത്ത് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, വല്ല കല്ലോ ഇഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്താണ് കിടക്കുന്നത്, അത് നമ്മൾ കെട്ടിടുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല കെയർ കൊടുത്തിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ സ്റ്റോക്കായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ലെസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതിൻ്റെ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കുറഞ്ഞു കുറഞ്ഞു വരുമെന്നാണ് എ ബി സി അനാലിസിസിൽ പറയുന്നത്. വെഡ് അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ 310 പറയുന്നുണ്ട് വൈറ്റൽ എസൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്പെയർ പാർട്സിലാണ്. അവിടെ വെഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ചില മെറ്റീരിയൽസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, വൈറ്റലായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ. അപ്പോൾ ഈ വൈറ്റലായിട്ടുള്ള ഈ സ്പെയർ പാർട്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നമുക്ക് നിർത്തിവെക്കാതെ വേറെ വഴിയില്ല. എസൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കത് ഉണ്ടെങ്കിൽ നടത്താം, ഇല്ല എന്നുണ്ടെങ്കിലും നടത്താൻ കഴിയാതിരിക്കാം. അപ്പോൾ ഈ എസൻഷ്യൽ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആവുന്നതും നമുക്ക് നിർബന്ധമാക്കണം. കാരണം കുറച്ച് കാലത്തേക്ക് ആ എസൻഷ്യൽ മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെങ്കിലും വേണമെങ്കിൽ നമുക്കവിടെ തുടർന്ന് പോവാം, കുറച്ച് കാലത്തേക്ക് മാത്രം കേട്ടോ. ഡിസൈറബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ആവശ്യമൊന്നുമില്ല, അതില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പ്രൊഡക്ഷൻ അവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടത്തി. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതാണ്, വൈറ്റലാണ്. അപ്പോൾ ആ വൈറ്റൽ മെറ്റൽസ് ഏതാണോ അതിനെയാണ് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത്. പിന്നെ ഏജിങ് ഷെഡ്യൂളാണ്. ഏജിങ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇത്ര ദിവസത്തിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണോ ആ ഏജിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കീപ്പ് ചെയ്യും. അപ്പോൾ കുറച്ചൊക്കെ പെട്ടെന്ന് ഡിറ്റീരിയേറ്റ് ആവും, നശിച്ചു പോകുന്ന മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം വാങ്ങിയത് ആദ്യം നമ്മൾ യൂസ് ചെയ്ത് എടുക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏജിങ് ഷെഡ്യൂൾ. നെക്സ്റ്റ് മെത്തേഡ് പറയുന്നത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻവെൻട്രി സിസ്റ്റം. ഇവിടെ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം ഉണ്ട്, പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം ഉണ്ട്. പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പീരിയഡിൻ്റെ എൻഡിലാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്, ഇൻവെൻട്രി എത്രത്തോളം ഉണ്ട്. നമ്മൾ അക്കാഡമിക് ഇയറിൻ്റെ ലാസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതിൻ്റെ ശേഷമൊക്കെ ആയിരിക്കും നമ്മളത് ചെക്ക് ചെയ്യുന്നത്. പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അത് കണ്ടിന്യൂസ് ആണ്, ഓരോ ട്രാൻസാക്ഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഇൻവെൻട്രീൻ്റെ ബാലൻസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. നെക്സ്റ്റ് മെത്തേഡ് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീറോ സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യും. സീറോ സ്റ്റോക്ക് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇൻ ടൈമിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീറോ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, നമ്മുടെ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അവിടെ അവൈലബിൾ അല്ല. എത്രയാണോ നമുക്ക് ഡിമാൻഡ് കിട്ടുന്നത് ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ നമ്മൾ ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നമ്മൾ അവിടെ ചെയ്യുന്നുള്ളൂ. കാരണം അവിടെ എന്താണ്, സീറോ സ്റ്റോക്കാണ്. സപ്പോസ് ഞാൻ സീറോ സ്റ്റോക്കിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റീരിയൽസിന് ആവശ്യം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ആ മെറ്റീരിയൽസ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ഞാൻ അവിടെ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെൻസസും കോസ്റ്റും നമുക്ക് അവിടെ റിഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നുള്ളൂ. സോ ജസ്റ്റ് ഇൻ ടൈമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെന്താണ്, സപ്ലയറെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. എപ്പോഴും സപ്ലയറെ നമുക്ക് കോണ്ടാക്ട് ലിസ്റ്റിൽ നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നൊരു സപ്ലയർ അടുത്ത് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് സപ്ലയർ ഏതാണോ നമുക്ക് തരാൻ കഴിയുന്നത് അയാളെ നമ്മൾ കണ്ടെത്തി നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ഷൻ നടത്താനുള്ള മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യണം. സോ സപ്ലയറെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് ഇത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം. റൈറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് ടൈമിൽ സീറോ വേസ്റ്റേജ് കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് എന്തിനെക്കുറിച്ച് പറയാനുള്ളത്, ഇൻവെൻട്രീസിനെ കുറിച്ച് പറയാനുള്ളത്.